إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിനെ തഖ്വയിലെ അധിഷ്ഠിതമായി സൂക്ഷിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം എല്ലാ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് അനുകൂലമാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ അസ്മാ വ സിഫാത്തുകളിലൂടെ അവന് മാത്രം പ്രത്യേകമായ നാമഗുണ വിശേഷണങ്ങളിലൂടെ തൗഹീദിന്റെ വിഭജനങ്ങളിൽ ഒന്നായ പഠനത്തെ സാധൂകരിക്കുന്ന വിജ്ഞാനം, അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനം, അവന്റെ അസ്മാ വ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനം, അതോരോ മുഅ്മിനും അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതിന്റെ ഗൗരവത്തെയും പ്രാധാന്യത്തെയും ശ്രേഷ്ഠതയും കുറിക്കുന്ന ചില സംസാരങ്ങളാണ് കഴിഞ്ഞ കുത്തുപ്പുകളിലൂടെ അൽഹംദുലില്ലാഹ് നാം നടത്തിയത്. ഒരു മുഅ്മിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ അസ്മാ വ സിഫാത്തിനെ കുറിച്ചുള്ള പഠനം അതിന്റെ ഗൗരവം അതിന്റെ പ്രാധാന്യം കൂട്ടിയുറപ്പിക്കാൻ ആ പഠനത്തിന്റെ അനിവാര്യത അത് നമ്മുടെ മനസ്സിൽ അരക്കുറപ്പിക്കാൻ ചില വസ്തുതകൾ അഹ്ലുസുന്നയിലെ ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ശറഫുൽ ഇൽമി മിൻ ശറഫിൽ മഅ്ലൂം, ഏതൊരു വിജ്ഞാനവും അതിന് ശ്രേഷ്ഠത കൈവരുന്നത് ആ വിജ്ഞാന ശാഖയിൽ എന്താണ് പഠിപ്പിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിയാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ വ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനം അത് അല്ലാഹുവിനെ കുറിച്ചുള്ള പഠനമാണ്. അതുകൊണ്ട് തന്നെ മറ്റേത് വിജ്ഞാനത്തെക്കാളും അല്ലാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനത്തിന് ഏറ്റവും ശ്രേഷ്ഠതയും ഗൗരവവും ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം അന്നവാഅല്ലാഹു വഅൽമു ബിഹി തദഉ ഇലാ മഹബ്ബതി വതഅദീബിഹി വഇഖ്ലാലിഹി വഖശ്യതിഹി വഖൗഫിഹി വറജാഇഹി വഇഖ്ലാലിൽ അമലിഹി. അല്ലാഹു സുബ്ഹാനഹു വതആലയെ അവന്റെ അസ്മാഉകളിലുള്ള സിഫാത്തുകളുടെ പഠിച്ചറിഞ്ഞാൽ തീർച്ചയായും ആ പഠനം നമ്മളെ എത്തിക്കുന്നത് അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിലേക്കായി. தன்னைத்தான் சுயமில்லாத சிநேகிக்கு நாம் அகத்தி செய்யுமா என்ன இபாதத்தில் ஒரு குணத்திலே கழிக்கும் மற்றேது பழக்குதலைத்தாலும்
அவர்களில் அவருடைய கற்பனை பல இறங்குதோ லிசாரமும் பகுதியில் எத்தனை வேலைகள் அம்மா ஆகாத பூமியில் சுற்றிச்சதும் அவர் பின்னர் தேசங்கள் அதில் அழைப்பில் கொடுத்துள்ளதும் எத்தனை வேண்டியதான் ഒന്നാമതായി അമ്മാവിന്റെ സൃഷ്ടി പറ്റിയാണ് അമ്മ അവനെ കുറിച്ച് പഠിച്ചറിയാൻ, രണ്ടാമതായി അവൻ നാട്ടിൽ ചെയ്യാൻ നമുക്ക് സുപരിചിതമായ ആയത്തിൽ വ്യക്തമായതുപോലെ വ്യക്തമായ അമ്മാവ് പറയുന്നു എന്താണ് നാമും ജിന്നുമടങ്ങുന്ന സൃഷ്ടിവർഗങ്ങളുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള വ്യക്തിയാണ് ഇല്ലാതെയാകുന്നു അമ്മാവിന്റെ മാത്രമായി കാലത്ത് ചെയ്യാൻ. അപ്പൊ അമ്മാവിനെ കുറിച്ച് പഠിക്കാനും അമ്മാവിന്റെ മാത്രമായി കാലത്ത് ചെയ്യാനും അതിനുവേണ്ടിയാണ് അമ്മാവ് അവന്റെ പറപ്പുകൾ അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. മനുഷ്യന്റെയും ജിന്നിന്റെയും സൃഷ്ടിപ്പിന്റെ രഹസ്യത്തിന്റെ പിന്നിലുള്ള യുക്തിയും അത് തന്നെയാണ്. അതുകൊണ്ട് അമ്മാവിന്റെ അസ്മാവ് വിവരത്തുകളെ കുറിച്ചുള്ള പഠനം, അതിലൂടെ അമ്മാവിനെ കുറിച്ചുള്ള പഠനം, അതിലൂടെ അവ്യാപൃതനായ അവന്റെ സൃഷ്ടിപ്പിന്റെ യുക്തി രഹസ്യത്തിന്റെ പിന്നിലാണ് അഭിവാദത്തിനാണ്. ആ പഠനത്തിൽ നിന്നൊരാൾ തെന്നിയാളിയാൽ, ആ പഠനത്തിൽ നിന്നൊരാൾ അകന്നു നിന്നാൽ, അല്ലെങ്കിൽ ആ പഠനത്തിൽ ഒരാൾ വീഴ്ച വരുത്തിയാൽ എന്താണ് സംഭവിക്കുക? എന്തിനാണ് അവരെ പഠിച്ചത്? ആ പഠിപ്പിന്റെ യുക്തി രഹസ്യം അതിൽ നിന്നാണ് വഴിമാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഇതാണ് നാലാമത്തെ കാരണം. അപ്പോൾ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ അതൊരു വിജ്ഞാന മേഖലയായി പുതുതായി സ്ഥാപിക്കപ്പെട്ടതല്ല. മറിച്ച് എന്തിനാണ് സൃഷ്ടികൾ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്? അതിന്റെ രഹസ്യമെന്താണ്? അത് സാധകമാകണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഹീദ്, അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അഞ്ചാമത്തെ കാരണം, ഈ പഠനം എന്ന് പറഞ്ഞാൽ അഹദു അർക്കാനുൽ ഈമാൻ സിത്ത, ഈമാനിന്റെ ആറ് സ്തംഭങ്ങൾ, ഈമാൻ കാര്യങ്ങളായി അവരുടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഈമാനിന്റെ സ്തംഭങ്ങൾ, അതിൽ പെട്ട ഒന്നാണ് അള്ളാഹുവിനുള്ള ഈമാൻ, അള്ളാഹു വിശ്വസിക്കുക എന്ന ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും ഒന്നാമതുമായ കാര്യം. അതെങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക? അള്ളാഹുവിനുള്ള ഈമാൻ ഒരാൾക്ക് എങ്ങനെയാണ് കൈവരിക്കാൻ സാധിക്കുക? പ്രിയമുള്ളവരെ, ഒരാൾ തന്റെ റബ്ബിനെ കുറിച്ച് പഠിക്കാതെ അള്ളാഹുവിന്റെ നാമത്തിലെ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിയാതെ വേറെ നാട്ടുകൊണ്ട് അമർത്തുകില്ല, ഞാൻ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ അവൻ ഈമാനാകുമോ? അവൻ ഈമാനെ പൂർണ്ണമായി അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. മറിച്ചൊരാളെ ഈമാൻ യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നത്, ഒരാളുടെ ഈമാനത്തിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് ഒരാളെ പഠിപ്പിക്കുന്നു അഞ്ച് അടിപ്പുറപ്പുള്ളതിലൂടെ താൻ വിശ്വസിക്കേണ്ട തന്റെ റബ്ബിനെ കുറിച്ച് അവൻ പഠിച്ചറിയണം, തിരിച്ചറിയണം. അവന്റെ അസ്മാകളുടെയും അവന്റെ സിഫാത്തുകളിലൂടെയും അവരെ പഠിച്ചറിയാൻ അവൻ ത്യാഗം സഹിക്കണം, ത്യാഗം ചെലവഴിക്കണം. ഇല്ലാതെ ഈമാൻ പൂർണ്ണമാക്കുകയില്ല. താൻ വിശ്വസിക്കുന്ന തന്റെ മക്കളുടെ പേരുകൾ എന്താണ്, അവരുടെ പ്രത്യേകമായ അവരുടെ വിശേഷണങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് അറിയില്ലാതെ എങ്ങനെയാണ് താൻ തന്റെ മക്കളെ കുറിച്ച് വിശ്വസിക്കുക? അല്ലെങ്കിൽ ആ വിശ്വാസം അവന് പൂർണ്ണതയെത്തിക്കുക ഒരിക്കലും സാധ്യമല്ല. മാത്രമല്ല, ആ ഈമാൻ പൂർണ്ണവൽക്കരിക്കപ്പെടുകയില്ല, അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളിലൂടെ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച് അത് യഖീനിന്റെ നിലവാരത്തിലെത്തുകയാണ്. ഒരിക്കലും ഒരു സന്ദേശമോ ഒരു സന്ദേഹവും ഒരു സംശയം തലരാത്തിന് പറ്റി അവന്റെ ഈമാനിന് യഖീൻ കൈവരുമ്പോഴാണ് അവന്റെ ഈമാൻ പൂർണ്ണതയെത്തുക. അതുകൊണ്ടാണ് അഹ്ദുസ്സുന്നയുടെ വലവാരത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷുറൂത്തുകളിൽ പ്രധാനമായി ആ യഖീൻ, യഖീൻ ഉറപ്പ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളിലൂടെ പഠിച്ച് അള്ളാഹുവിന്റെ ഈമാനിലുള്ള യഖീൻ അത് കൈവരിച്ചാലേ അവന് ഈമാനിന്റെ സ്തംഭങ്ങളിൽ ഒന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് മനസ്സിലാക്കുക. ഇതാണ് അഞ്ചാമത്തെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ആള് വലാ തകൂനു കല്ലദീനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ ഈമാൻ ഇല്ലാത്തവരെ പോലെ ആകരുത് എന്നല്ല അള്ളാഹു പറഞ്ഞത്. മനുഷ്യ നഷ്ടപ്പെടുന്ന പ്രധാന മേഖലയാണ് അള്ളാഹുവിന്റെ കൂടുതലുള്ള മറവി നമുക്ക് സംഭവിക്കുക എന്നുള്ളത്. ഏത് രൂപത്തിലാണ് മറവി അവരിലേക്ക് കടന്നു വരിക? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മറവിയിലേർപ്പെട്ട് അള്ളാഹുവിനെ മറന്നു പോയ ഒരു വിവാദത്തെ പോലെയാകരുത്. അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് പഠിക്കാതിരിക്കുക, അള്ളാഹുവിന്റെ അസ്മാഉൽ സിഫാത്തുകളും അള്ളാഹുവിനെ അറിയാതിരിക്കുക, അതിനനുഗുണമായി അള്ളാഹുവിന്റെ നന്ദിയും ഹംദും ദിക്റും അർപ്പിക്കാതിരിക്കുക, ഇതെല്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള മറവിയുടെ ലക്ഷണങ്ങളാണ്. അത്തരത്തിലൊരു വിവാദത്തെ പോലെ നിങ്ങൾ ആവരെ തന്നെ സംഭവിച്ചാലോ, അള്ളാഹു നിങ്ങളെ തന്നെ നിങ്ങളെ മറപ്പിച്ചു. അങ്ങനെ അള്ളാഹുവിനെ മറക്കുക വഴി സ്വന്തത്തെ അന്നുകളിൽ ആളുകൾ അവരാണ് ഏറ്റവും ഇബാദത്തുകൾ അക്രമകാരികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് അറിയാതെ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാതെ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ നിലനിൽപ്പില്ല. നമ്മുടെ ദുനിയാവിലെ നമ്മുടെ ആഹ്ലാദത്തിലെ നന്മകൾ വിജയങ്ങൾ നമ്മുടെ സൗഭാഗ്യങ്ങൾ സമാധാന ഐശ്വര്യങ്ങൾ അത് നിലനിൽക്കുന്നത് തൗഹീദിനതീതമായ ഈമാനിന്റെ സമ്പൂർണതയാണ്. അത് സാധകമാണെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളിലൂടെ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാലല്ലാതെ സാധ്യമാണ്. ഇതാണ് എന്റെ വന്ന കാര്യം. ആറാമത്തെ കാര്യം, അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അതെങ്ങനെയാണ് അറിയാൻ സാധിക്കുക? ഞാൻ പറഞ്ഞു വെച്ചു, അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളിലൂടെയുള്ള പഠനത്തിലൂടെ. അങ്ങനെ ഒരാൾ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിശ്ചയിച്ചു വെച്ചിട്ടുള്ള അഹ്കാമുകൾ വിധി വിലക്കുകൾ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ അഫ്കാലുകൾ ആ വിഷയത്തിൽ ഒരാൾക്കും യാതൊരു സംശയം വരാൻ സാധ്യതയില്ല. പലപ്പോഴും അള്ളാഹുവിന്റെ ദീനിന്റെ പല ഹുക്കുമകളും നമ്മുടെ കേവലമായ ബുദ്ധി ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കാറ്റ് പറക്കുന്നു. നമ്മുടെ ഈ നാട്ടിൽ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ദുർവർത്തനങ്ങൾ പിശാചവന്റെ കാറ്റ് വന്ന് വന്നിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനം അവന്റെ വിഭാഗത്തിലൂടെ സമൃദ്ധമാണെങ്കിൽ ഈ സന്ദേഹത്തിന്റെ സംശയത്തിന് യാതൊരു സ്ഥാനവുമില്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്കുള്ള തെളിവ് അള്ളാഹുവിന്റെ വിഭാഗത്തിലൂടെ കണ്ടെത്താൻ അവരെ സാധിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ നാമഗുണ വിശേഷണങ്ങളുടെ താല്പര്യത്തിന് അനുസൃതമായി ഒന്നും വിധിക്കുന്നില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല. അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ ഏത് ഹുക്മ് നമ്മൾ പരിചയപ്പെട്ടാൽ അള്ളാഹുവിന്റെ ഏത് പ്രവർത്തനം നമുക്ക് അനുകൂലമായി വന്നാലും വന്നില്ലെങ്കിലും അതെല്ലാം അവന്റെ നാമഗുണ വിശേഷണങ്ങളുടെ താല്പര്യത്തിനും നേട്ടത്തിനും അനുസരിച്ചാണെന്ന് നമ്മുടെ ഇമാനിന്റെ നിലവാരത്തിൽ നാം ചിന്തിക്കും. അതുകൊണ്ട് ദീനിലെ ഏത് വിധികൾക്കുകളും അതിൽ യാതൊരു സംശയവുമില്ലാതെ സമ്പൂർണ്ണമായി സ്വീകരിക്കാൻ മനസ്സുവരണമെങ്കിൽ പ്രിയപ്പെടുന്നവരെ നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളോട് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം. ഇതാണ് ആറാമത്തെ കാര്യം. കാരണം അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ ദീനിലെ വിധിവിലക്കുകളും എന്ത് വിശേഷങ്ങൾ പരിമിതമായിരിക്കും അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്നതായിരിക്കും. അള്ളാഹു എന്ത് പ്രവർത്തിക്കുന്നുവോ അള്ളാഹു എന്ത് അവന്റെ ദീനിനെ ഹുക്കുമായ നീതിയായി സ്ഥാപിച്ചിരിക്കുന്നുവോ അത് അവന്റെ നീതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഗുണം ചെയ്യുന്നവർക്ക് നന്മ സാധ്യത തെറ്റ് ചെയ്യുന്നവർക്ക് അള്ളാഹു അതിനനുസൃതമായി നൽകും. അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗമാണ്. അള്ളാഹുവിനെയും ശിക്ഷിക്കുന്നവർ അള്ളാഹു ഭയാലൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ആരെ ശിക്ഷിക്കുന്നുവോ അള്ളാഹു ഒരാളുടെ തിന്മയ്ക്ക് അനുസൃതമായി അവന് പ്രതിഫലം നൽകുന്നുവോ തിന്മ തന്നെ നൽകുന്നുവോ അത് നീതിയുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഹിക്മ മറ്റാർക്കുമില്ലാത്ത അള്ളാഹുവിന്റെ സമ്പൂർണമായ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്. റഹ്മ അള്ളാഹുവിന്റെ കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം സൃഷ്ടികൾക്കുള്ള നന്മയുടെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ ഏതൊരു വിധിയും ഏതൊരു പ്രവർത്തനവും എന്റെ വിശേഷണങ്ങളിൽ സുദൃഢമായിരിക്കും അല്ലെങ്കിൽ പരിമിതമായിരിക്കും അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്നതായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിലെ ഹുക്മുകൾ അത് 100% സ്വീകരിക്കാൻ നമ്മുടെ മാനസിക നിലവാരം ഉയരണമെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളുടെ പഠനത്തിലൂടെ എല്ലാവരും സാധ്യമല്ല. ഏഴാമത്തെ കാര്യം, അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനം അത് ഏറ്റവും ലാഭകരമായ ഒരു കച്ചവടമാണ്. ഒരിക്കലും നഷ്ടം സംഭവിക്കാറില്ല. ദുനിയാവിലാകട്ടെ നാളെ ലാഭകരമായ കച്ചവടമാണ് അള്ളാഹുവിന്റെ നാമത്തുള്ള വിശേഷണങ്ങളെ കുറിച്ചുള്ള പഠനം. എന്താണ് ലാഭകരം? സുഖൂമുന്ന സമൂഹത്തിന്റെ നാനാത്വങ്ങളിൽ വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ മേഖലയിലുള്ള വഴുതിയോടുകൂടി തന്നെ എല്ലാവരും മുഴുവനെ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സ് മന്ത്രിക്കുന്ന ഓരോ മനുഷ്യ സ്വത്തിലെയും അംഗങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് സ്വത്തത്തിൽ സമാധാനമാണ്. സ്വത്തതയും സമാധാനവും ആശ്വാസവും അതുപോലെ തന്നെ മനസ്സിന്റെ അടക്കവും അതാഗ്രഹിക്കാത്ത ഒരു കുഴപ്പവും അള്ളാഹുവിന്റെ മനുഷ്യന്റെ വർഗത്തിൽപ്പെട്ടതായിരിക്കില്ല. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനം, അവന്റെ ഹൃദയത്തിന്റെ വികാരത, അവന്റെ സ്വത്തത അടക്കം അത് കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാഅ്വൽ സിഫാത്തുകളിലൂടെ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാലല്ലാതെ സാധിക്കില്ല. ഇത് ദുനിയാവിൽ ലഭിക്കുന്ന ലാഭകരമായ കച്ചവടത്തിന്റെ ചില വിശേഷണങ്ങളാണ്. യാത്രത്തിലോ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച അള്ളാഹു ഈമാൻ കരാറിഞ്ഞ് അതിലായി കഴിച്ച ഒരു വ്യക്തിക്ക് നാളെ പരലോകത്ത് അള്ളാഹു സമ്മാനിക്കുന്നത് ഒരിക്കലും നിരക്കാത്ത അനുഗ്രഹങ്ങളുടെ അനുഭൂതികളുടെ ഗേഹമായ സ്വർഗവാസം. അവരുടെ മരണമില്ല. അള്ളാഹുവിന്റെ നേരത്തിലേക്കാളും തിരുമുറി കാഴ്ച, അള്ളാഹുവിനെ അവരുടെ കണ്ടുകൊണ്ട് മറികളെ കാണുന്ന കാഴ്ച മനോഹരമായ സന്ദർഭം. അള്ളാഹുവിന്റെ മഹത്തായ വാഗ്ദാനമാണ്. അള്ളാഹുവിന്റെ തൃപ്തിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുകൂലമായിക്കൊണ്ടുള്ള ജീവിതം, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും കോപത്തിൽ നിന്നുമുള്ള രക്ഷ, സുരക്ഷിതത്വം, ഇതാണ് ആത്മത്തെ അവലംബിക്കാനിരിക്കുന്ന ലാഭകരമായ കച്ചവടത്തിന്റെ മറുവിശേഷങ്ങൾ. ഇതാണ് ഏഴാമത്തെ കാരണം. എട്ടാമത്തെ കാരണം, ജീനിലുള്ള നമ്മുടെ വ്യതിയാനങ്ങൾ, ജീനിലുള്ള പിഴച്ചുപോകലുകൾ, അതിൽ നിന്ന് സുരക്ഷിതത്വം അള്ളാഹുവിന്റെ നാമത്തിലെ വിശേഷണങ്ങളിലൂടെ പഠനം നമുക്ക് സാധിക്കും. നമ്മുടെ വീട്ടിൽ അള്ളാഹുവിന്റെ സംരക്ഷിക്കാമെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിലെ വിശേഷണങ്ങളിലൂടെ പഠനം നടത്തി ഇമാനിനെ സമ്പന്നമാക്കാം. മാത്രമല്ല ആ പഠനം അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരങ്ങൾ, നല്ല പ്രതീക്ഷകൾ, ആദത്തെ കുറിച്ചുള്ള സദ്വിചാരങ്ങൾ അത് വെച്ചു പുലർത്താനുള്ള വാദികൾ നമുക്ക് തുറന്നു. ക്ഷമിക്കാൻ സാധിക്കാതെ തോന്നുന്നവരെ നിങ്ങളെ ക്ഷമിക്കുക സഹായിക്കുന്ന സഹായത്തിന്റെ പ്രേരകമാണ് അള്ളാഹുവിന്റെ അസ്മാഅ്വൽ കുറിച്ചുള്ള പഠനം. മടിയും മന്ത്രത്തെയും മനസ്സറയും ഇമാനിൽ നിന്ന് തെറ്റിമാറ്റുന്നവരെ ആ മടിയിൽ നിന്നും അലപ്പതിൽ നിന്നും നമ്മൾ സംരക്ഷിക്കുന്ന, അതിൽ നിന്ന് നമ്മൾ അകറ്റുന്ന വിശേഷണമാണ് അള്ളാഹുവിന്റെ നാമമുള്ള വിശേഷണങ്ങളെ കുറിച്ചുള്ള പഠനം. അള്ളാഹുവിനെ കൂടെ താഴ്ത്തുകളിലൂടെ അള്ളാഹുവിന്റെ കൂലി കിട്ടുന്ന കാര്യങ്ങളിലൂടെയുള്ള താഴ്ത്തരെ നമ്മെ ജനിപ്പിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാഅ്വൽ പഠനം അനിവാര്യമാണ്. അള്ളാഹുവിന്റെ പാദങ്ങൾ തെറ്റുകൾ, അതിൽ നിന്ന് ഒഴിവാകാൻ, അതിൽ നിന്ന് ഓടിപ്പോകാൻ അള്ളാഹുവിന്റെ അസ്മാഅ്വൽ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനം നമ്മെ പ്രേരിപ്പിക്കും. വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും അനുഭവിക്കുന്നവരെ നിങ്ങൾക്കുള്ള വേദന സംഹാരിയാൻ സുൽഗാന, അതാണ് അള്ളാഹുവിന്റെ നാമത്തിലെ വിശേഷങ്ങളെ കുറിച്ചുള്ള പഠനം. നമ്മെ സംരക്ഷിക്കുന്ന ഭദ്രമായ കോട്ടയാണ് അള്ളാഹുവിന്റെ നാമത്തിലെ വിശേഷങ്ങളെ കുറിച്ചുള്ള പഠനം. അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ തൃപ്തിയും നമുക്ക് അനുകൂലമാകാൻ അള്ളാഹുവിന്റെ തൃപ്തിയുടെ താല്പര്യവും അള്ളാഹുവിന്റെ തൃപ്തിയുടെ സ്നേഹവും പരിഗണനയും നമുക്ക് അനുകൂലമാകാൻ അള്ളാഹുവിന്റെ നാമമുള്ള വിശേഷങ്ങളുള്ള പഠനം അത് നമുക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ ധർമ്മം ചെയ്യാൻ, അവകാരം കാണിക്കാൻ, ഗുണം ചെയ്യാൻ, സുഖത്തം ചെയ്യാൻ അള്ളാഹുവിന്റെ നാമമുള്ള വിശേഷണങ്ങളെ കുറിച്ചുള്ള പഠനം അത് നമുക്ക് അനുകൂലമാക്കി. വേറെന്താണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്? ഒരു മുഖ്യന്റെ വിശേഷണത്തിന്റെ ഏതെല്ലാം പരിധിയിൽ പരിമിതിയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് നേരിട്ടരാൻ, അതെല്ലാം നമുക്ക് അനുകൂലമാക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് അള്ളാഹുവിന്റെ നാമത്തിലെ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിന്റെ മഹാത്മത്തെ, അള്ളാഹുവിന്റെ എളുപ്പത്തെ കുറിച്ച് അറിഞ്ഞ് അവരെ സമ്പൂർണ്ണമായി കീഴ്പ്പെട്ട് അവരുടെ വീട്ടുവിലെത്തുന്ന സംശയരേഷമെന്ന ചേട്ടാവാഹിച്ച് അവർ മാത്രം യഥാർത്ഥത്തിൽ ചെയ്യുക എന്ന വിശിഷ്ടമായ കാര്യങ്ങളുമായാണ്.
وعلى آله وأصحابه الفائزين برضا الله عما بعد. الله سبحانه وتعالى അവന്റെ ഈ ലോകത്ത് ആകാശഭൂമികളിലുള്ള ഏത് സൃഷ്ടിവസങ്ങളാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, രാത്രിയാകട്ടെ, പകലാകട്ടെ, പർവ്വതങ്ങളാകട്ടെ, കാട്ടാളുകളാകട്ടെ, അരുവികളാകട്ടെ, സാഗരമാകട്ടെ, വഹാകാത്തിനാകട്ടെ, ഈ പ്രപഞ്ചത്തിലെ ഓരോ അടക്കവും ഒരു അനക്കവുമാകട്ടെ, كل ذلك من بعد آثارها ومستوياتها. هذا الا اللهم ستكتب بشيشنا من الوزن إفراد الا اللهم نرام قد وشيشنا من الوزن تاتبريه تيتبه أنويته هذا فارتك ما أقول هذا إنه وقنا إلوه مريضو ذكري آنك اللهم نرام قد وشيشنا من الوزن تنبند ما يلقون من الوزن هذا بوله അനിഷേധങ്ങളായ ഏത് ദൈവനിഷേധിയും നിഷേധിക്കാത്ത പ്രാപഞ്ചിക സത്യങ്ങളിൽ അല്ലാഹു നിഷിദ്ധമാക്കി വെച്ചിട്ടുള്ള ഏതേത് യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങളും അത് അല്ലാഹുവിന്റെ നാമമുള്ള വിശേഷങ്ങളെ കുറിച്ചുള്ള അറിയിപ്പാണ് വിളംബരമാണ്. അല്ലാതെ മറ്റെന്നാൽ അല്ലാഹു സുബ്ഹാനഹു അവന്റെ നാമമുള്ള വിശേഷണങ്ങൾ പറപ്പുകൾക്കില്ലാതെ അവർ മാത്രം പരിമിതപ്പെടുത്തേണ്ട അസ്മാഉ സിഫാത്തുകൾ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അവന്റെ സൃഷ്ടികളാകുന്ന നാമും അതല്ലാത്ത പ്രപഞ്ചത്തിലെ വസ്തുക്കളും. അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളുടെ ഒഴിഞ്ഞ ഏറ്റവും വലിയ തെളിവ് എന്താണ്? അല്ലാഹു സിഫാത്തുകളുടെ മഹ്ലൂക്കാത്തുകളാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിവസ്ത്രങ്ങളാണ്. അതിനേക്കാൾ വലിയൊരു തെളിവാവശ്യത്തിലില്ല. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ അസ്മാഉകൾ ഏതുമാകട്ടെ, അല്ലാഹുവിന് വവലിച്ചിട്ടുള്ള നാമങ്ങൾ ഏതുമാകട്ടെ, ആ ഏതേത് നാമത്തിലും അതിൽ പ്രത്യേകമായ സിഫത്തുണ്ടാകും, വിശേഷണമുണ്ടാകും. അല്ലാഹുവിന്റെ ഏത് നാമമാകട്ടെ, അതിൽ പ്രത്യേകമായ സിഫത്ത് വിശേഷണം അതിൽ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഏത് സിഫത്തുമാകട്ടെ, ഏത് വിശേഷണവുമാകട്ടെ, ആ വിശേഷണത്തിന് അനുകൂലമായി പ്രവർത്തിക്കൽ അല്ലാഹുവിന്റെ കാലത്ത് നിന്നുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഇസ്മുകളുണ്ട്, അവന് മാത്രം പ്രത്യേകമായ നാമങ്ങളുണ്ട്, ആ നാമങ്ങളെ സാധൂകരിക്കുന്ന വിശേഷണങ്ങളുണ്ട്, ആ വിശേഷണങ്ങൾക്ക് അനുകൂലമായ പ്രവർത്തനങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഒരു പേരുണ്ട്, അല്ലാഹുവിന്റെ വിശേഷണമുണ്ട്, പക്ഷെ അല്ലാഹുവിന്റെ പ്രവർത്തനമായിട്ട് ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് യോജിച്ചതല്ല. മറിച്ച് നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ നാമങ്ങളിലേക്ക് ചേർത്ത് തന്നെ പേര് വെക്കുന്ന മുസ്ലിം നാമകാരികളുടെ ആട്ടു വാഗ്ദാൻ അബ്ദുള്ള, അള്ളാഹുന്റെ അടിമ, റഹ്മാന്റെ അടിമ എന്ന പേര് അവന്റെ പേര് സിദ്ദീഖ്, സത്യവാൻ, സത്യസന്ധൻ. ജീവിതത്തിൽ ഇന്നേവരെ അവൻ സത്യം മാത്രം പറഞ്ഞിരിക്കുക എന്ന നിലവാരം അവരുണ്ടായിരുന്നു. അള്ളാഹുന്റെ അടിമ എന്ന പേര് വെച്ചുവരുത്തൻ ഒരുപക്ഷെ ഓരോരുത്തും വന്ന അവരെ നിസ്കരിക്കാതെ വികസിച്ച് നടക്കുന്നവരുണ്ടായിരിക്കാം ആ കൂട്ടത്തിൽ. ഇങ്ങനെ നാം നമുക്ക് വെച്ചിട്ടുള്ള പേരുകൾ അതിനനുകൂലമായാണോ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വിശേഷണങ്ങളും? ഒരിക്കലുമല്ല. അത് മനുഷ്യന്റെ ന്യൂനതയാണ്. ഒരു ന്യൂനതയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പേരുകൾ അതിനനുബന്ധമായ വിശേഷണങ്ങൾ അതിലുണ്ടാകും, ആ വിശേഷത്തിനനുസരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ടാകും. ഇതാണ് അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളുടെ പ്രത്യേകതകളുള്ളത്. മാത്രമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവന്റെ വിശേഷണങ്ങൾക്ക് അനുകൂലമായ അവന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനം സംഭവിക്കുക എപ്പോഴാണ്? ഒരു പ്രവർത്തനം സംഭവിക്കണമെങ്കിൽ ആ പ്രവർത്തനത്തിന് പ്രവർത്തനം സാധ്യമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തന മേഖലകൾ ഉണ്ടാക്കണം. മക്കൂലാത്തുകൾ നമ്മളീ പറയും. കൊല്ലുക എന്നുള്ള പ്രവർത്തനം കൊല്ലപ്പെട്ടവരില്ലെങ്കിൽ സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് കൊല എന്നുള്ള പ്രവർത്തന മേഖലയിലാണ് ആ പ്രവൃത്തി നടക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവർത്തന മേഖലകൾ, ആ പ്രവർത്തന മേഖലകളാണ് ഏതെല്ലാം? അല്ലാഹുവിന്റെ ചുറ്റി പ്രസാദിപ്പ്, അള്ളാഹുന്റെ ചുറ്റിപ്പോ, അള്ളാഹുന്റെ ശാസനകൾ, കൽപ്പനകൾ, അള്ളാഹുന്റെ പ്രതിഫലം, അള്ളാഹുന്റെ ശിക്ഷ, ഇതെല്ലാം അള്ളാഹുന്റെ പ്രവർത്തന മേഖലയാണ്. ഇനി ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലുള്ള അള്ളാഹുന്റെ പ്രവർത്തന മേഖലകളിൽ ഏതെങ്കിലും ചോദ്യം ചെയ്താൽ, ഏതിനെങ്കിലും നിഷേധ സ്വഭാവത്തോട് സമീപിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? അവനെ പ്രവർത്തിച്ചു പൊളിഞ്ഞുപോയി. ചുരുക്കി പറഞ്ഞാൽ
அல்லாஹ்வுடைய அஸ்மாவ சிஃபாத்துகளை கூட நிஷேதமே காவது நடக்கிறார். தௌஹீத் நம்ம கீழ் முடிக்கிறது என்பதாக அதில் பயன்படுத்த உலகத்தை போனோம். ஒரு அம்மாவுடைய சிஃபாத்தை ஒட்டன் மேல என்றதாக நிஷேதித்தார். அதிலூடு விட்டார்கள். அவர் அல்லாஹ்வுடைய பிரவர்த்தனத்தை நிஷேதித்தார். அல்லாஹ்வுடைய பிரவர்த்தனத்தை நிஷேதித்தார். அதிலூடு சம்பந்திக்கிறது அந்த பிரவர்த்தனத்தில் அனுகுணமாக சிஃபத்தை விஷயத்தை அவர் நிஷேதித்தோம். ஆ சிஃபத்தை அவர் நிஷேதித்தார். அல்லாஹ்வுடைய அவருடைய அவருடைய
அங்கேயே விட்டி பூர்ணமாக சுருக்கி பார்த்தேன்.
അള്ളാഹുവിന്റെ നാമമുള്ള വിശേഷണങ്ങളിലൂടെയുള്ള പഠനം. അധിക ബലവും ശക്തിയും ഇല്ലാത്തതിനാൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും പിഴവുകളും പാപങ്ങളും തന്നെ സംഭവിക്കുന്നു. അതങ്ങേ തലക്കൽ വിശ്വാസ നിഷേധത്തിലേക്ക് വരുത്തുന്നു, അള്ളാഹുവിന്റെ രാത്രി അവരെ നിഷേധിക്കുന്നതിലേക്ക് വഴിമാറുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നമ്മെ രക്ഷിക്കേണ്ടവൻ, അവരാണ് നമ്മുടെ സഹായി, അവരാണ് എല്ലാവർക്കും ഉദ്ദീപ് നൽകുന്നവൻ. هذا الله تعالى عالم وصلى الله وسلم وبارك على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.